رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد تلاوة مجالس رمضان ده 22 episode ഇലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ 22 പകലിലാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പും നിസ്കാരവും എല്ലാം അളവറ്റ പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്നും ഏറ്റെടുക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അവസാനത്തെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോൾ നരകമോചനത്തിൻ്റെ പത്താണ്. വളരെ ശ്രേഷ്ഠമായ ഒരു പത്താണ് നരകമോചനത്തിൻ്റെ പത്ത്. അതേപോലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന പത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹദി ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ അല്ലേ, അലി ഫൈസി അല്ലേ?
അതെ അതെ, ഉണ്ട്.
ആയിഷ ബി പറയുന്നൊരു ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഅശ്റു ഷദ്ദ മിഅ്സറഹു വ ഐഖദ അഹ്ലഹു വ അഹ്യാ ലൈലഹു. ഷദ്ദ മിഅ്സറഹു എന്ന് പറഞ്ഞാൽ അരയിടുപ്പ് വരിഞ്ഞു മുറുക്കി കെട്ടുക എന്നുള്ള അർത്ഥത്തിനാണ്. പക്ഷെ ആ പ്രയോഗം ആയിഷബി ഉപയോഗിച്ചത് എന്തിനാണ് എന്നുള്ളത് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അരയിടുപ്പ് വരിഞ്ഞു മുറുക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ അരയും തലയും മുറുക്കി ഒരു കാര്യത്തിൽ ഒരുങ്ങി ഇറങ്ങുക എന്നുള്ള ആ ഒരു മായന, ആ രീതിയിലുള്ള ഒരു പ്രയോഗമായിട്ട് അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇബാദത്തിന് വേണ്ടിയിട്ട് സമയം കാണാൻ ഒരുങ്ങി ഇറങ്ങുന്ന ഒരു ഒരവസ്ഥ,
ചിന്ത മാത്രം, ശ്രദ്ധ മാത്രം എന്നുള്ള രീതി,
പരിപൂർണ്ണമായിട്ട് ഇബാദത്തിൽ കേന്ദ്രീകരിക്കുക എല്ലാ ചിന്തയും കാര്യങ്ങളൊക്കെ എന്നുള്ള അർത്ഥത്തിൽ. മറ്റൊരു വ്യാഖ്യാനം എങ്ങനെ കണ്ടത്, ശബ്ദ മെസറഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അരയുടുപ്പ് വരിഞ്ഞു മുറുക്കി കെട്ടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇഹ്തസല നിസാ, അങ്ങനൊരു വ്യാഖ്യാനം കാണും.
ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കുറച്ചിട്ട്
എല്ലാം ഒഴിവാക്കി ആ ഭാര്യമാരോടൊപ്പം സഹശയനം, അവരുമായി കിടപ്പറ പങ്കിടുന്നത്, ആ വിധ കാര്യങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു മാറി പരിപൂർണമായി രാത്രി സമയങ്ങളൊക്കെ
മാത്രമായിട്ട്
അങ്ങനെ ആ ഒരു അവസ്ഥ നിബിധങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് മഹദി ആയിഷ ബീവി, നബിയുടെ പത്നിയാണല്ലോ പറയാൻ അർഹതയുണ്ട്. മാത്രമല്ല വായഖവാഹ്ലഹു, നബി തങ്ങളുടെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ട്, ഭാര്യമാരെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് നിസ്കാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. വഹ്യാലൈലഹു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു, ഒരു സജീവത രാത്രി കാലങ്ങളിൽ നിലനിർത്തിയിരുന്നു.
മറ്റുള്ളവരോട് കൽപ്പിക്കൽ മാത്രമല്ല സ്വന്തമായിട്ട് ചെയ്തു കാണിച്ചു കൊടുക്കുകയും
ചെയ്യും. ഇത് നബി തങ്ങളുടെ ഒരു ശീലമായിരുന്നു എന്നാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അത് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്നത് കൊണ്ടും നരകമോചനത്തിൻ്റെ പത്തായതുകൊണ്ടും ഒക്കെയാണ്. അൽഹംദുലില്ലാ, ഈ വരുന്ന രാവുകളെയും പകലുകളെയും ഒക്കെ അതിൻ്റെ ഹക്കായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി.
കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അഫ്വ്
വളരെ പ്രധാനമാണ്.
അഫ്വിൻ്റെ
നമ്മുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ ആയിഷ ബീവിയോട് അതല്ലേ പറഞ്ഞത്, കൂലി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നല്ല ആയിഷ ബീവി.
അല്ലാഹു, നീ അഫൂ ചെയ്യുന്നവനാണ്, അഫൂ ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീ അഫു ചെയ്യണേ എന്ന ഒരു മായന വളരെ പ്രധാനമാണ്. അത് അള്ളാഹു നമുക്ക് അഫു പ്രദാനം ചെയ്യട്ടെ. അലി ഫൈസി ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട അത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ തിലാവ മജാലിസ് റമദാൻ്റെ എപ്പിസോഡുകളിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ മുഖം കാണിക്കുന്നത് എന്നതുകൊണ്ട്. സമസ്ത ഓൺലൈൻ മദ്രസയിൽ ക്ലാസ് എടുത്തിരുന്നു,
ഏഴാം ക്ലാസ്സിൽ ഖുർആൻ എടുത്തിരുന്നു, ഒരു വർഷം
ഏഴാം ക്ലാസ്സിൽ ഖുർആൻ എടുത്തിരുന്നു. അൽഹംദുലില്ലാ, വലിയൊരു ഭാഗ്യം.
വലിയ ഭാഗ്യം, അൽഹംദുലില്ലാ, വലിയ ഭാഗ്യം തന്നെയാണ്.
നമ്മുടെ സംസ്ഥയുടെ മുജവിദാണ്.
മുജവിദാണ്.
നിങ്ങൾ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇറങ്ങിയ വർഷം
2001
അൽഹംദുലില്ലാ. ഇതിനിടക്ക് ഇപ്പോൾ എവിടെയൊക്കെ ജോലി ചെയ്തു?
ഒരു 8 നാടിൻ്റെ ചുറ്റുഭാഗത്തും ബാക്കി 12 കണ്ണൂർ ജില്ലയിൽ.
കണ്ണൂർ ജില്ലയിൽ വരുന്നു. അതിനിടക്കാണ് ഇപ്പോൾ മുജവിദായിട്ട് സേവനം ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? അൽഹംദുലില്ലാ, 2
വർഷം പൂർത്തിയായി.
അല്ലാഹു ഖൈറു പ്രദാനം ചെയ്യട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.
അൽഹംദുലില്ലാ, നമ്മുടെ തിലാവ മജാലിസ് റമദാൻ എപ്പിസോഡുകളൊക്കെ പ്രേക്ഷകരെ ഏറ്റെടുത്ത പ്രോഗ്രാമാണ്. ആദ്യ പത്തില് ഈ വിനീതനായിരുന്നു, അതിൻ്റെ കൂടെ ഹാഫിൽ ജലാൽ തങ്ങൾ വാഫി ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ പത്തിലേക്ക് വന്നപ്പോൾ മുസ്തഫ ഹുദവി കൊടുവള്ളി, അദ്ദേഹത്തിൻ്റെ കൂടെ ഹാഫിൽ അബൂബക്കർ ഫൈദി
ഉണ്ടായിരുന്നു,
അമ്പലക്കണ്ടി. ഇവരൊക്കെ തന്നെ നേരത്തെ സമസ്ത ഓൺലൈൻ മദ്രസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. ഇപ്പോൾ ദാ വീണ്ടും മൂന്നാമത്തെ പത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ഉസ്താദും ഞാനും ഒക്കെ സമസ്ത ഓൺലൈൻ മദ്രസയിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ കൂടുതൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും തിലാവ മജാലിസ് റമദാന്റെ പുതിയ പ്രേക്ഷകർക്ക്
ക്ലാസ് ആയതുകൊണ്ട് പരിചയമുണ്ടായിക്കൊള്ളുന്നില്ല
എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സൂറത്തു ദുഹയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം അതിൻ്റെ ഒരു പാരായണം ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മറ്റ് ചർച്ചകളിലേക്ക് കടക്കാം. എന്തേ ഒരു മുഹക്കായ മുറത്തലായ ഒരു ഖിറാഅത്ത് അതായിരിക്കും നന്നാവുക. നമുക്ക് പിന്നെ ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك ربك فترضى ألم يجدك يتيما فآوى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث
മനോഹരമായ പാരായണം കേട്ടിരുന്നു പോകും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പലപ്പോഴും ഉസ്താദ് ഓതുന്ന ആൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ വളരെ താല്പര്യത്തോടും ആഗ്രഹത്തോടും ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്. പിന്നെ നേരത്തെ ക്യാമ്പസിലൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി
ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.
അൽഹംദുലില്ലാ,
സ്റ്റേറ്റ് തലങ്ങളിൽ തന്നെ പലവട്ടം ഉണ്ടായിട്ടുണ്ട്.
അല്ലാഹു ഇനിയും ഇനിയും ഇതിൽ പ്രശോഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി
തരാം.
കാരണം ഇത് ഒരു അസൂയ എന്ന് പറഞ്ഞുകൂടാ, നമ്മൾ അറബി ഭാഷയിൽ ഗൈബത്തത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഇതിന് ആവശ്യമാണ്. അതായത് നിങ്ങളിൽ ആ കഴിവിനെ അള്ളാഹു നിലനിർത്തുന്നതോടൊപ്പം എനിക്കും കൂടി ആ
കഴിവ് വേണമെന്നല്ലേ.
ആ അതെ, ആ ഒരു ആഗ്രഹം അത് വെച്ച് പുലർത്താലോ, അതിന് കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ, ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുന്ന ആളുകളുടെ ഖിറാഅത്ത് കേൾക്കാനിരിക്കുന്നത് മുസ്തഹബ്ബായ ഒരു അമലാണ് അല്ലേ?
അതെ അതെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് കേട്ടിരിക്കുകയൊക്കെ ചെയ്തത്
പ്രോത്സാഹനം
നൽകിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്ത് മുതൽ സൂറത്തു നാസു വരെയുള്ള എല്ലാ സൂറത്തുകളുടെയും അവസാനത്തിൽ തക്ബീർ ചൊല്ലാൻ പ്രേരിപ്പിച്ച സംഭവങ്ങൾ ഹദീസുകളിലൊക്കെ ഒരുപാട്
കാണുന്നുണ്ട്
അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ ഖിറാഅത്ത് പരിശീലിപ്പിക്കുന്ന ഉസ്താദ്മാർ പ്രത്യേകം അത് നിർദ്ദേശിക്കാറുണ്ട്. വദ്ദുഹ സൂറത്ത് മുതൽ അവസാനം വരെ
മുഫസ്സിറുകൾ അത് പറയുന്നുണ്ട്. ഓരോ സൂറത്ത് അവസാനിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്
മുഫസ്സിർമാർ അല്ലേ തഫ്സീർ ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പ്രത്യേകം
പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇനി പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്ത് ഇറങ്ങിയൊരു പശ്ചാത്തലം പറയേണ്ടതുണ്ട്.
അതെ, അത് പറയുമ്പോഴാണ് ഇതിൻ്റെ കാരണം
മനസ്സിലാവുന്നത്. ഹദീസിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നോ രണ്ടോ രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ വിഷമിച്ച് പറ്റെ കിടപ്പിലായി ഇഷ്ടക്ക എന്നാണ് അവിടെ പദപ്രയോഗം നടക്കുന്നത്. രണ്ട് ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ എഴുന്നേൽക്കാതെ കിടക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അബൂലഹബിൻ്റെ ഭാര്യ ആണെന്ന് ചിലയിടത്തൊക്കെ കാണുന്നുണ്ട്. ഒരു പെണ്ണ് വന്നു എന്നാണ് ഹദീസിൻ്റെ വചനം. ഒരു പെണ്ണ് വന്നിട്ട് നബിയെ ചീത്ത വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, നിൻ്റെ ഷെയ്ത്താൻ നിന്നെ ഒഴിവാക്കിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി എന്ന് പറഞ്ഞു. നിൻ്റെ ഷെയ്ത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീലിനെ ആയിരിക്കണം, അതല്ലെങ്കിൽ അള്ളാഹുവിനെയായിരിക്കും.
രണ്ടായാലും അവരങ്ങനെ ആ രീതിയിലാണ് കാണുക.
അതെ അതെ, കാരണം അവര് ശത്രുപക്ഷത്താണ്. അബൂലഹബിന്റെ ഭാര്യയാണ്. അബൂലഹബിന്റെ ഭാര്യയെ പറ്റി ഖുർആൻ നടത്തിയിട്ടുള്ള പ്രയോഗം തന്നെ
ഖുർആൻ ശപിച്ച ആളുകളാണ്.
അവര് പറഞ്ഞ പ്രയോഗം തന്നെ അതാണ്, നിന്റെ ഷെയ്ത്താൻ നിന്നെ ഒഴിവാക്കിയില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയെന്നാണ്. നിബിതങ്ങൾക്ക് അത് വല്ലാത്ത വിഷമമുണ്ടാക്കി.
ഈ ഒരു സ്ത്രീ മാത്രമാണോ ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിബിതങ്ങളെ വേദനിപ്പിച്ചത്? വേറെ ലെസൺ ഉണ്ടായിട്ടുണ്ടോ വേറെ ആരെങ്കിലും?
ഹദീസിൽ അങ്ങനെയുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ ഈ ആക്ഷേപം പൊതുവെ ഖുറൈശികളിൽ പല ശത്രുക്കളും പ്രയോഗിച്ചിരുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും നിബിതങ്ങൾക്ക് വഹയി ഇറങ്ങുന്നത് വൈകിയ ഒരു വേള. നിബിതങ്ങൾക്ക് മറ്റേത് തുടരെ തുടരെ വഹയി ഇറങ്ങിയിരുന്നു, അതൊക്കെ നബി സഹാബാക്കൾക്കിടയിൽ ഉദ്ഘോഷിച്ചിരുന്നു. ഇത് ഒരു വേള മുറിഞ്ഞു,
അല്പ ദിവസങ്ങൾ മുറിഞ്ഞു,
വരാതെ നിന്നപ്പോ ഇവരുടെ ആക്ഷേപം
മാനസികമായ ടെൻഷൻ ഉണ്ടാവും ചെയ്യും. എന്നും വരുന്ന ആള്
ആ വിഷമം നബിതങ്ങളെ ബാധിക്കുകയും അതോടൊപ്പം ഈ കളിയാക്കൽ കൂടി വന്നപ്പോഴാണ് നബിതങ്ങൾ അത് വല്ലാതെ ബാധിച്ചത്.
അവർ സമാധാനിപ്പിക്കലാണ് ഈ
തീർച്ചയായിട്ടും ഒരു സമാധാനിപ്പിക്കൽ. ഈ സൂറത്ത് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി എന്നുണ്ട്. ഈ സൂറത്ത് പരിപൂർണ്ണമായിട്ടാണ് ഇറങ്ങിയത്,
പരിപൂർണ്ണമായിട്ട്
മുഴുവനായും ഇറങ്ങി ജിബ്രീൽ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. അതാണ് ഈ സൂറത്തുകളുടെയൊക്കെ അവസാനങ്ങളിൽ തക്ബീർ ചൊല്ലുന്നതിൻ്റെ സാങ്കത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇതിൻ്റെ അർത്ഥം കൂടി പറയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. കാരണം അത് അള്ളാഹു നബിയെ ഒഴിവാക്കി എന്നൊരു പ്രയോഗം ശത്രുക്കൾ പ്രയോഗിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, അതെങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന മുആസാത്തിൻ്റെ ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് അങ്ങനെയൊക്കെ ഇത് പിന്നെ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവുക നബിയുടെ മക്കാ ജീവിതത്തിലാണ് എന്ന കാര്യം ആ സംഭവം പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ സൂറത്ത്
മക്കിയാണ് എന്നത് സ്വാഭാവികമായിട്ട് നമുക്ക്
അങ്ങനെയാണ്
ഉണ്ടാവുക. അതുകൊണ്ട് ഈ സൂറത്ത് മക്കിയാണ്, മക്കിയായ സൂറത്താണ്. ഏതായിരുന്നാലും ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറയാം, എന്നാലേ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ദുഹ, ദുഹ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദുഹ സമയത്ത് നിസ്കാരമുണ്ട്. ദുഹ എന്ന പേരിൽ നിസ്കാരം
തന്നെ
ഉണ്ട്, സുന്നത്തായ നിസ്കാരം. അത് ദുഹ എന്ന് പറയുന്ന ഒരു സമയത്തെ
ബന്ധപ്പെടുന്നു.
എന്നുണ്ട് പകൽ വെളിച്ചം എന്ന ഉദ്ദേശത്തിലാണ്
മുഴുവനും ഉള്ള വെളിച്ചം പകൽ മുഴുവൻ ഉണ്ടാവുമല്ലോ.
അതെ അതെ, അതിനും ദുഹ എന്ന് പറയുന്നത്. അപ്പൊ വദ്ദുഹ എന്നത് ഒരു പകൽ വെളിച്ചത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സത്യം ചെയ്യാം, പകൽ വെളിച്ചം തന്നെയാണ് സത്യം. വല്ലൈലി രാത്രിയും തന്നെയാണ് സത്യം. ഇതാ സജ രാത്രി
ഇരുട്ടായാൽ
ഇരുൾമുട്ടിയായാൽ രാത്രി തന്നെയാണ് സത്യം. പിന്നെ മാ വദ്ദഅക റബ്ബുക വമാ ഖാല, അല്ലാഹു മാ വദ്ദഅക റബ്ബുക, നിന്റെ രക്ഷിതാവ് നബിയെ നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖാല, വമാ ഖാല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് നിങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല.
അപ്പോൾ
ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്
ഖുർആനിൽ. എവിടെയും ഒരു സത്യം ചെയ്ത് പറഞ്ഞ ശേഷം ഒരു കാര്യം പറയുമ്പോൾ അതിൽ പ്രത്യേകം ഒരു
ഒരു തെക്കീത് ഒരു അതിനൊരു ഊന്നലുണ്ട്, ആശയത്തിനൊരു
ഊന്നൽ കാര്യമാണ് എന്നുള്ള രീതിയിൽ
അത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞു. ഈ ഭാഗത്തിന്റെ ഒരുപാട് ഒരുപാട് സൂറത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് പ്രത്യേകം ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയാം, ആശയത്തെ ഊന്നിക്കൊണ്ട് പറയണം. തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഇല്ലായിട്ടില്ല. അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, നിങ്ങളെ അള്ളാഹു വെറുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഹലോകത്തെക്കാളും നല്ലത് പരലോകമാണ്. തീർച്ചയായിരുന്നു മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണല്ലോ. ഇഹലോകം എന്ന് പറയുന്നത് ദുനിയാ സിജ്ജുനിൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ എന്നാണല്ലോ. അപ്പൊ ദുനിയാവിനേക്കാളും നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബക്കയും. അത് മറ്റൊരു സൂറത്തിൽ പരാമർശം വരുന്നുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അപ്പോ ഊല എന്നത് പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥം വരുന്നത് ആദ്യത്തേത് എന്നും ആഖിറത്ത് എന്ന് പറഞ്ഞ അവസാനത്തേത് എന്നതാണ്. ആദ്യത്തേതും അവസാനത്തേതും എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്
പരലോകം എന്നതാണ് എന്ന് മുഫസ്സിർമാര് പ്രത്യേകം പറയുന്നുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നിട്ട് പറയുന്നു വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. വലസൗഫ യുഅതീക, പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് നൽകും. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും ആ നൽകലിൽ നിങ്ങൾ പരിപൂർണ്ണ സംതൃപ്തനാവുകയും ചെയ്യും.
എന്തും നൽകുക എന്നുള്ള രീതിയിൽ
എന്ന് പറഞ്ഞിട്ടില്ല. ആ പറച്ചിലിൽ തന്നെ എന്തുണ്ട്, അതിന്റെ പെരുപ്പം കാണിക്കും. ഇന്നത് തരുന്നു പറഞ്ഞാൽ അതിൽ പരിമിതപ്പെട്ടു.
പക്ഷെ
എന്തും നൽകും അല്ലാഹു നിങ്ങൾക്ക് നൽകും, നിങ്ങൾ അതിൽ സംതൃപ്തി അടയും എന്ന പ്രയോഗം.
അപ്പൊ ടെൻഷൻ മുഴുവൻ പോവാണ്
പോവാണ്
ഇതോടുകൂടി ഒരു സന്തോഷമാണല്ലോ കിട്ടുന്നത്.
തീർച്ചയായിട്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഈ ഒരു പ്രയോഗം തീർച്ചയായിട്ടും സന്തോഷമാണല്ലോ. ഇതിന്റെ വ്യാഖ്യാനത്തില് മറ്റൊന്നുകൂടി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന പവിത്രമായ ഒരു സ്ഥാനം നൽകപ്പെടാൻ പോവുകയാണ്. നാളെ പരലോകത്ത് എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ചിരുത്തി അവരുടെ മുന്നിൽ വെച്ചാണ് അങ്ങനെ ഒരു സ്ഥാനാരോഹണം അപ്പോ ആ ഒരു സ്ഥാനം നൽകപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ചാണ് വലസൂഫ എഴുത്തി കറബുക. നിങ്ങൾക്ക്
സമ്പൂർണ്ണ സംതൃപ്തനാവും.
അപ്പോ അതാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി അതിന്റെ കൂടെ മനസ്സിലാക്കാം. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല വലസൂഫ എഴുത്തി കറബുക ഫതർദ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വകാല അനുഭവങ്ങൾ
എടുത്തു പറയാണ്.
അല മജിദുക യതീമൻ, നിങ്ങളെ യതീമായിട്ടല്ലേ അല്ലാഹു എത്തിച്ചത്. ഫഹാവ, യതീമായിരുന്നിട്ടും നബി തങ്ങൾക്ക് അവിടെ അഭയം നൽകി,
ഒരു സംരക്ഷണം
കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അനാഥത്തിന്റെ ഒരു എടങ്ങേറ് അല്ലെങ്കിൽ അതിന്റെ കെടുതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ടിട്ടില്ല. ആ സമയത്ത് നബി തങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം നൽകി. അലം യജിദുക യതീമൻ ഫആവ, ആ സമയത്ത് അല്ലാഹു അഭയം നൽകി. വവജദക ദാല്ലൻ ഫഹദ, നിങ്ങളെ വഴി മാറി സഞ്ചരിക്കുന്നവനായിട്ട് അല്ലാഹു എത്തിച്ചു. വവജദക ദാല്ലൻ ഫഹദ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർമാർഗത്തിലാക്കി. അപ്പോ ഇവിടെ ഒരു സംശയം, നബി തങ്ങൾ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ വഴിമാറി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു, അതിൽ നിന്ന് നബി തങ്ങളെ ഹിദായത്തിലേക്ക് നേരായ വഴിയിലേക്ക് എത്തിച്ചു എന്നത് വളരെ പ്രധാനമാണ്. കാരണം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ നാട്ടിലെ ഒരു ശീലം അല്ലെങ്കിൽ ഒരു നടപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളില്ലാത്ത മക്കള് സ്വാഭാവികം വഴി തെറ്റിപ്പോകാൻ സാധ്യത
കാണും
എന്ന രീതിയിലേക്ക് അത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. നബി തങ്ങൾ പരിപൂർണമായും ആ ഒരു ഹിദായത്തിന്റെ ഫിത്റത്തിന്റെ വഴിയിലേക്ക് മാത്രമാണ് ആയിട്ടുള്ളൂ എന്നത് കൂടി കാണാം. അതായത് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് നബിയെ നിങ്ങളെ ഗിനയിലേക്ക് എത്തിച്ചു, അതും അല്ലാഹു ചെയ്തു എത്തിച്ചു പരിപൂർണമായും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദാരിദ്ര്യവും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നൊക്കെ നബി തങ്ങളെ സംരക്ഷിച്ച് നിർത്തുക എന്നൊരു പ്രത്യേകമായ അനുഗ്രഹം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം. ഇലൻ ഫഅഖന, എന്നിട്ട് നബിയോട് പറയാൻ
ഇങ്ങനൊക്കെ ഒരു സാഹചര്യം ഒക്കെ കഴിഞ്ഞത് കൊണ്ട്
കഴിഞ്ഞു
പോയത്,
അനാഥനായ ഒരാളെ നിങ്ങൾ ഒരിക്കലും അവഹേളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളോട് നിന്ദരായി കാണരുത് എന്നുള്ളത്,
നിന്ദരായി കാണരുത് ഒരിക്കലും, അനാദർ. കാരണം നബി തങ്ങൾ തന്നെ എത്തിയുമാണ്, നിബിധങ്ങൾ തന്നെ എത്തിയുമാണ്. അപ്പോ പൂർവ്വകാല അനുഭവത്തിൽ അങ്ങനെ ഒരു
ശരിക്കറിയുന്നത്
അറിയുന്നത് കൊണ്ട് ഒരിക്കലും യത്തീമിനോടുള്ള ഒരു തരത്തിലുള്ള അവഹേളനവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. അത് ഉമ്മത്തിനോട് തന്നെയുള്ള ഉപദേശം മനസ്സിലാക്കേണ്ടത്
തീർച്ചയായിട്ടും.
എന്തെങ്കിലും ആവശ്യവുമായി നിങ്ങളെ സമീപിക്കുന്നവരെ, സായിൽ എന്ന് പറഞ്ഞാൽ
ചോദിക്കുന്നവരെന്നാണ്,
അതായത് ആവശ്യം ചോദിച്ചു വരുന്നവനെ വിരട്ടി ഓടിക്കരുത്, ഒന്നും നൽകാതെ തിരിച്ചയക്കുക,
വെറും
കൈയോടെ വിടാൻ പാടില്ല. ആരെന്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക.
നല്ല സംസാരമാണെങ്കിൽ പോലും ചിലപ്പോൾ
നല്ല വാക്കുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നത് ഗുണമായിട്ടാണ്. അതുകൊണ്ട് അഹന്ത നടിക്കലോ അഹംഭാവം നടിക്കലോ അല്ല, അള്ളാഹു ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ശുക്രന്റെ
ഭാഗം തന്നെയാണ്
തീർച്ചയായിട്ടും. കാരണം അത് അള്ളാഹുവിനെ
ഓർമ്മിപ്പിക്കലാണ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കലാണ്.
അതാണ് റബ്ബിക ഫഹദീസ്. അപ്പൊ നബി തങ്ങളോട് തന്നെ ഉപദേശിക്കുന്നു, നിങ്ങൾ എടുത്തു പറഞ്ഞോളൂ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു പറഞ്ഞോളൂ എന്ന് അള്ളാഹു ഉപദേശിക്കുന്നു. ഏതായിരുന്നാലും നല്ല ഒരു ഇബ്രത്ത്, ഒരു ഗുണപാഠം ഈ സൂറത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതായത് കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും പിന്നീട് അതൊക്കെ വലിയ സമൃദ്ധിയിലേക്ക്,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട
മാറ്റങ്ങളെ കുറിച്ച്
ഈ ഒരവസ്ഥ നമുക്കും വരാലോ
തീർച്ചയായും.
അവിടെ ഒറ്റപ്പെടരുത് എന്നുള്ള രീതിയിൽ,
ഇവിടെ ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടായ നബിദങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. ഏതായിരുന്നാലും വളരെ സമൃദ്ധമായ ആശയങ്ങളുള്ള ഒരു
സൂറത്താണ്
സൂറത്തുൽ ദുഹ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പാരായണ നിയമങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാം.
അല്പസ്വല്പായിട്ട് നമുക്ക് സമയത്തിന്റെ ഇതുപോലെ നമുക്ക് ചെയ്യാം.
ഏറെക്കുറെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പാരായണ നിയമങ്ങളൊക്കെ ഏറെക്കുറെ
മനസ്സിലാക്കുന്നതാണ്.
ഈ സൂറത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും മദ്ദിന്റെ വിഷയത്തിൽ ചിലർക്കൊക്കെ പറ്റാറുണ്ട്, ആയത്തിന്റെ അവസാനല്ലേ ഒരു ഓളത്തിന് അങ്ങനെ നീട്ടിപ്പോകും.
അത് മാത്രല്ല അവിടെ വേറൊന്നുണ്ട്, ചിലര് ഓതുമ്പോ ഊതിയ ഉടൻ ആ സ്പോട്ടിൽ ചുണ്ട്
കൂട്ടുക
പോലും സ്പോട്ടിലാവുമ്പോ ഒരു മീമായിട്ട് വരും,
ഒരു മീമായിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളുടെ കരാത്തന്റെ പരിശീലനത്തിൽ ഉസ്താദ്മാർ പ്രത്യേകം പറയാറുണ്ട്, അങ്ങനെ ചുണ്ട് പൂട്ടുന്ന അവസ്ഥ വരാൻ പാടില്ല. ഏതായിരുന്നാലും വദ്ദുഹ എന്നതിൽ അവസാനം വന്ന മദ്ദിന്റെ പേര് പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും. അസലിയായ മദ്ദ്, അസലിയായ മദ്ദ് എന്ന് പറഞ്ഞാൽ സാധാരണ അളവിൽ നീട്ടുന്നതാണ്, അതിനെ കൂടുതലായിട്ട് നീട്ടേണ്ടതില്ല. ഉസ്താദ് തന്നെ അത് പാരായണം ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വദ്ദുഹ നേരത്തെ ഓതിയത് വളരെ സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ടുള്ള ഒരു പാരായണമാണ്, പ്രേക്ഷകർക്ക് ഒന്ന് കൂടെ ഓതാൻ പാകത്തിൽ അതിന്.
അതുപോലെ ഇവിടെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കും കൂടി ഉണ്ട്, വലൽ ആഹ്റത്ത് ഓതുമ്പോ വലല്ലാഹിറത്തു 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 ഓതുന്ന ഒരു സാധാരണക്കാരങ്ങനെ വലല്ലാഹിറത്തു. അവിടെ വലൽ ആഹ്റത്തുമാണ് വലല്ലാഹിറത്തു ആകുമ്പോ ലാമിന് ശബ്ദത്തോടു കൂടിയ വരിക, അങ്ങനെ ഒന്നില്ലല്ലോ ആ ഹംസനെ കളഞ്ഞിട്ട്, അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ
സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വേഗത്തിലൊക്കെ
ഹൈറുല്ലക്ക മിനൽ ഊല എന്നത് മിനല്ലൂല, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്
നമ്മളുടെ ഖിറാഅത്തിൽ. അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹംസയെ തഹ്കീഖായി തന്നെ ഉച്ചരിക്കണം എന്നതാണ്. എന്നാൽ മറ്റു ചില ഖിറാഅത്തുകളിലൊക്കെ ഖിറാഅത്തുകളാണ്, നമ്മളുടെ ഖിറാഅത്തിൽ ഏതായിരുന്നാലും ഈ ഭാഗങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് പ്രേക്ഷകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ
അവർക്ക് കൂടെ ഓതാൻ പറ്റിയ രീതിയിൽ
ഒരു രീതിയിലുള്ള ഒരു പാരായണം
ഇൻഷാ അല്ലാഹ്
അതുകൂടി ചെയ്തിട്ട് നമുക്ക്
ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം.
അവസാനിക്കില്ലേ?
ഇത് നന്ന തർത്തിന രീതിയല്ല, എന്നാൽ നന്ന സ്പീഡ് കൂടിയ രീതിയല്ല, ഇടയിലുള്ള നിങ്ങൾക്കൊക്കെ കൂടെ ഓടാൻ പറ്റുന്ന രീതിയിലുള്ള
والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر
ഇതാണ് ഇപ്പൊ സാധാരണ നമുക്കൊക്കെ കൂടെ ഓതാൻ പറ്റുന്ന ഒരു രീതി, ഒരു ശൈലി.
അൽഹംദുലില്ല, പ്രേക്ഷകർക്ക് കൂടെ ഓതാൻ ഇതുകൊണ്ട് അവസരം ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് സമയം കഴിഞ്ഞു തുടങ്ങി, അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓതിയത് സ്വീകരിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഓതുന്നതും ഓത്ത് കേൾക്കുന്നതും മുസഹഫിലേക്ക് നോക്കുന്നതും ഒക്കെ കൂലി പ്രതീക്ഷിക്കപ്പെടുന്ന അമലുകളാണ്. ആ വിധങ്ങളിലൊക്കെ അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.